പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സാധാരണ രണ്ട് പലകകളാണ് പ്രമാണം എഴുതിയതായി നമ്മൾ കാണുന്നത്. പ്രമാണ പലകകളെന്നോ ശിലാഫലകങ്ങളെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. രണ്ട് പലകകളിൽ എഴുതിയ പ്രമാണത്തിൻ്റെ പട്ടിക പഠന വിഷയമാക്കുകയാണ് നമ്മൾ. ഈ രണ്ട് പലകകളിൽ ഒന്ന് ദൈവ മനുഷ്യ ബന്ധത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങളും രണ്ടാമത്തേത് മനുഷ്യർ പരസ്പരമുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങളും സൂചിപ്പിക്കുന്നു എന്നാണ് പൊതുവെ കരുതുന്നത്. ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പരാമർശിക്കുന്നവയാണ്. അത് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ദൈവം ഒരുവനേയുള്ളൂ. ആ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇസ്രായേൽ തങ്ങളുടെ അനുഭവത്തിലൂടെ കണ്ടറിഞ്ഞവനാണ് ആ ദൈവം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്ന ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ഉപവിഭാഗം എന്ന നിലയിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്നെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ പ്രമാണം. ദൈവത്തിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. അപ്പോൾ ദൈവനാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ പ്രമാണത്തിൽ നമ്മൾ പഠന വിഷയമാക്കിയത്. മൂന്നാമത്തെ പ്രമാണം ദൈവാരാധനയും വിശ്രമവും സംബന്ധിച്ച കാര്യമാണ്. സാബത്ത് ആചരിക്കണം, അന്ന് കഠിനമായ ഒരു ജോലിയും ചെയ്യരുത്. എന്താണ് ഈ മൂന്നാമത്തെ പ്രമാണത്തിൻ്റെ അർത്ഥം? അതും നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ആറ് പ്രമാണങ്ങളാണ്, അടുത്ത ഏഴ് പ്രമാണങ്ങളാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. നാലാമത്തെ പ്രമാണം ഈ രണ്ട് പ്രമാണ പട്ടികകൾ തമ്മിൽ ഉള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. വളരെ ലളിതമായി മനഃപാഠമാക്കി കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് നാലാം പ്രമാണം പഠിച്ചത് ഇങ്ങനെയാണ്. നല്ല പ്രായത്തോളം ഭൂമിയെങ്കിൽ ഇരിപ്പാനായി അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് വല്യമ്മ പറഞ്ഞു പഠിപ്പിച്ചതാണ്. അമ്മമാർ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ്. ഇന്ന് മലയാളത്തിൻ്റെ ശൈലി അല്പം മാറിക്കഴിഞ്ഞപ്പോൾ നല്ല പ്രായത്തോളം ഭൂമിയെങ്കിൽ ഇരിപ്പാനായി എന്നു മാറി നീ ദീർഘകാലം ജീവിച്ചിരിക്കാനായി പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അടുത്ത പട്ടികയിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേയുള്ള ഒരു കണ്ണിയായിട്ടാണ് മാതാപിതാക്കന്മാരെ അവതരിപ്പിക്കുന്നത്. കാരണം ജീവൻ ലഭിക്കുന്ന മാതാപിതാക്കന്മാരിലൂടെയാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും ദൈവം നൽകുന്ന ജീവനുമെല്ലാം മാതാപിതാക്കന്മാരിലൂടെ മക്കളിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ദൈവ സന്നിധിയിൽ വിശ്രമിക്കണം എന്ന് പറഞ്ഞ ആ പട്ടികയ്ക്ക് ശേഷം മനുഷ്യ പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രമാണങ്ങളിലേക്ക് കടക്കുന്നത് മാതാപിതാക്കന്മാരിലൂടെയാണ്. അത് വളരെ വിശദമായി പഠനം ആവശ്യപ്പെടുന്ന ഒരു പ്രമാണവുമാണ്. ആദ്യമേ നമ്മൾ ഈ പ്രമാണം ഒന്ന് വായിക്കും, അതിനുശേഷം ആ പ്രമാണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ശ്രമിക്കും. മറ്റു പ്രമാണങ്ങൾ പോലെ തന്നെ ഈ നാലാം പ്രമാണവും രണ്ടു പട്ടികയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ രണ്ട് പട്ടികകളുടെ പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞതാണ്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് 10 പ്രമാണങ്ങളുടെ പട്ടിക. അതിൽ നിയമാവർത്തന പുസ്തകമാണ് അല്പം കൂടി പഴയതെന്നും അത് നിയമാവർത്തന പാരമ്പര്യത്തിൽ പെട്ടതാണെന്നും പുറപ്പാട് പുസ്തകത്തിലേത് അല്പം കൂടി പുതിയതാണ്, അത് പുരോഹിത പാരമ്പര്യത്തിൽ പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന നാലാമത്തെ പ്രമാണം നമുക്കൊന്ന് വായിക്കാം. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഒരു ലക്ഷ്യം അഥവാ ഒരു മോട്ടിവേഷൻ പറയുന്നുണ്ട്. നീ ദീർഘനാൾ ജീവിച്ചിരിക്കണം, നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകണം. അത് രണ്ടും സംഭവിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. പ്രമാണം അനുസരിക്കുന്നതിന് ഒരു പാരിതോഷികം എന്ന നിലയിലാണ് ദീർഘകാലം ജീവിക്കുക എന്നും കർത്താവ് തരുന്ന ദേശത്ത് വസിക്കുക എന്നും ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മാതാപിതാക്കന്മാരോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും മാത്രം പ്രമാണമല്ല. വാസ്തവത്തിൽ ഈ പ്രമാണം മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാരം, അധികാര സംവിധാനം, പരസ്പര ബന്ധങ്ങൾ ഇവയെ എല്ലാം ക്രമീകരിക്കുന്ന ഒരു നിയമമാണ്. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ, മക്കൾക്ക് മാതാപിതാക്കന്മാരുള്ള ഉത്തരവാദിത്വം, മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വം, കടമകൾ, മാതാവും പിതാവും തമ്മിൽ അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, പിതാമഹന്മാരും അഥവാ ഗ്രാൻഡ് പേരൻസും അവരുടെ പേരക്കിടാങ്ങളും തമ്മിൽ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധം, അതിനപ്പുറത്ത് ഈ ജനസമൂഹമാകുന്ന കുടുംബം, ആ സമൂഹത്തിലെ പരസ്പര ബന്ധങ്ങൾ, ഇവയെല്ലാം നിർണയിക്കുന്ന ഒരു പ്രമാണമാണ് നാനാ പ്രമാണം. ദൈവം മനുഷ്യന് ജീവിത ക്രമത്തിന് ആവശ്യമായി നൽകിയിരിക്കുന്ന ഈ കൽപ്പന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, വളർച്ചയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അപ്പോഴ ആ ബന്ധത്തിൻ്റെ വിവിധ വശങ്ങൾ നമ്മൾ പഠന വിഷയമാക്കണം. ആദ്യമേ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ പാരിതോഷികം അഥവാ നൽകിയിരുന്ന വാഗ്ദാനം നമുക്കൊന്ന് പഠിച്ചു നോക്കുക. പാരിതോഷികത്തോടു കൂടിയ അഥവാ സമ്മാന വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ പ്രമാണമാണ് ഇത് എന്ന് വിശുദ്ധ പൗലോസും പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സമ്മാനം? ദീർഘനാൾ ജീവിച്ചിരിക്കാൻ എന്നാണ് പറയുക. എന്താണ് ഈ ദീർഘമായ ജീവിതം? എത്രകാലം ജീവിച്ചാൽ ദീർഘമാകും? 10 വർഷം തീർച്ചയായിട്ടും ദീർഘമായൊരു ജീവിതമല്ല. 50 വർഷമായാലോ? 10-20 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വിചാരിക്കും 50 വയസ്സാകുന്നത് ദീർഘമായ ജീവിതമാണെന്ന്. ഇനി 90 ആയാലോ? അത് പൊതുവെ ദീർഘമാണെന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞാൽ ജീവിതമില്ലെങ്കിൽ ഈ 90 വർഷം ജീവിച്ചതുകൊണ്ട് എന്താ അർത്ഥം? മനുഷ്യ ജീവിതം കൂടിയാൽ 70 അഥവാ ഏറ്റവും കൂടിയാൽ 80 എന്നൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ട്. ഷഷ്ടിപൂർത്തിയും കഴിഞ്ഞു, നവതിയും കഴിഞ്ഞു, ഒരു ശതാബ്ദമായി കഴിഞ്ഞാൽ അത് ദീർഘജീവിതമാകുമോ? അങ്ങനെ 100 വർഷം ജീവിക്കുന്നതിന് വേണ്ടിയാണോ ഈ പ്രമാണം നൽകിയിരിക്കുന്നത്? 100 വർഷം ജീവിച്ചു മരിച്ചാൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോഴേ ദീർഘം എന്ന് പറയുന്നത് വളരെ ആനുപാതികമായ ഒരു പദമാണ്. പലരെ സംബന്ധിച്ചും പല രീതിയിലാണ് ദീർഘമായിട്ട് കണക്കാക്കുക. അത് തന്നെയുമല്ല, രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക. ശ്വാസം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ട്, ഭക്ഷണത്തോട് യാതൊരു താല്പര്യവുമില്ല, രാവും പകലും നിരന്തരമായ വേദന, അങ്ങനെ വേദന കടിച്ചിറക്കി പട്ടിണി കിടന്ന് മരിക്കാതെ മരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ദീർഘകാലം ജീവിക്കുക എന്നുള്ളതൊരു അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപമാവില്ലേ? അപ്പോഴ് ദീർഘകാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏതാനും വർഷത്തിൻ്റെ മാത്രമല്ല ഇവിടെ പ്രസക്തി എന്ന് മനസ്സിലാവും. അപ്പോൾ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്ന് പറയുന്ന ആ പ്രമാണത്തിൻ്റെ 2-ാം ഭാഗം നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും. ഇത് 2 കാര്യങ്ങളായിട്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നത്. ദീർഘകാലം ജീവിച്ചിരിക്കണം, കർത്താവ് നിനക്ക് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകണം. അപ്പോൾ ദീർഘകാലമുള്ള ജീവിതവും കർത്താവ് തരുന്ന നാട്ടിലെ നന്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ നിന്ന് വലിയ ബന്ധം നമ്മൾക്ക് മനസ്സിലാവില്ല. പക്ഷേ പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ ഈ ബന്ധം കുറേ കൂടി വ്യക്തമാവും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നൽകിയിരിക്കുന്ന പ്രമാണം അല്പം വ്യത്യസ്തമായിട്ടാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം: നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അപ്പോഴേ രണ്ടായി നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞ കാര്യം പുറപ്പാട് പുസ്തകത്തിൽ ഒന്നാക്കുകയാണ്. ഒരുപക്ഷേ ആദ്യത്തേതിൻ്റെ വിശദീകരണമായിട്ട് വേണം 2-ാമത്തേനെ കാണാൻ. നീ ദീർഘകാലം ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഭൂമിയിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി എന്ന് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് അല്പം കൂടി വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന്. അപ്പോൾ ദീർഘകാലം ജീവിക്കുന്നത് എവിടെയാണെന്ന് കൂടി പറയുന്നുണ്ട്. ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുക. അപ്പോഴ് അനുസരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അനുസരിച്ചില്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിലെ പ്രമാണത്തിന് അനുസരിച്ചാണെങ്കിൽ നിനക്ക് ദീർഘകാലം ജീവിക്കാൻ സാധിക്കില്ല, നീ പെട്ടെന്ന് മരിച്ചു പോകും. അതന്നെയുമല്ല, കർത്താവ് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാവുകയുമില്ല. അപ്പോൾ പെട്ടെന്ന് മരിക്കുന്നത് ഒരു ശാപവും ശിക്ഷയുമായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. ഇന്നും അങ്ങനെയാണല്ലോ പറയുന്നത്. ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പേ, ജീവിച്ച് തീരുന്നതിന് മുമ്പേ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്നു. 8-ോ 10-ോ വയസ്സുള്ളപ്പോൾ, അല്ലെങ്കിൽ 10-ോ 20-ോ വയസ്സുള്ളപ്പോൾ, എന്തുമാവട്ടെ, ബാല്യകാലത്തിലോ ശൈശവത്തിലോ കൗമാരത്തിലോ യൗവനത്തിലോ ഒക്കെ മരിക്കുന്നത് ഒരു പെട്ടെന്നുള്ള മരണമായി, ദുർമരണമായി പൊതുവെ കണക്കാക്കാറുണ്ട്. അപ്പോൾ നീ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല എങ്കിൽ, അഥവാ നീ നിൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നില്ലെങ്കിൽ നീ പെട്ടെന്ന് മരിച്ചു പോകും, ഇതാണോ അർത്ഥം? അങ്ങനെ വരുമ്പോൾ പെട്ടെന്നുള്ള മരണങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശാപമായി കണക്കാക്കേണ്ടി വരും. അത് നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 25 വയസ്സ് മാത്രമുള്ളപ്പോൾ മരിച്ച കൊച്ചു ത്രേസ്യയുടെ കഥയെടുത്ത് നോക്കുക. വലിയ ആഗ്രഹത്തോടുകൂടി ലേയോൻ 13 മാർപ്പാപ്പായെ കണ്ട് പാരീസിൽ നിന്ന് റോമിൽ വന്ന് മാർപ്പാപ്പായെ കണ്ട് നിർബന്ധം പിടിച്ച് 15 വയസ്സിൽ മടത്തി ചേർന്ന കക്ഷിയാണ് കൊച്ചു ത്രേസ്യ. പിതാവിൻ്റെ മുന്നാരമോളായിരുന്നു. അവളെങ്കിലും കുടുംബമായി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിമാരെല്ലാം പോയ പുറകെ ഈ കൊച്ചു ത്രേസ്യയ്ക്കും മഠത്തിൽ ചേരണം, ചൈനയിൽ പോയി പ്രേക്ഷിത വേല ചെയ്യണമെന്നൊക്കെ ആഗ്രഹത്തോടുകൂടിയാണ്. നിർബന്ധം പിടിച്ച് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ പ്രത്യേക അനുവാദവും മേടിച്ച് 15 വയസ്സിൽ മഠത്തിൽ ചേർന്നത്. പക്ഷേ മഠത്തിൽ ചേർന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രോഗിണിയായി. അതിൽ ക്ഷയരോഗം ബാധിച്ചു. അതികഠിനമായ വേദനയും അസ്വസ്ഥതകളും കൊണ്ട് നിരന്തരം ജീവിച്ച ആ വ്യക്തി 25 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ ദീർഘകാലം ജീവിക്കാതെ മരിച്ച കൊച്ചു ത്രേസ്യ മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണോ അത്? തീർച്ചയായിട്ടും ആരും പറയില്ല. അതുപോലെ എത്രയോ എത്രയോ ജീവിതങ്ങൾ ചെറുപ്പത്തിലെ കർത്താവ് അടർത്തിയെടുത്തു. യേശുവിൻ്റെ കഥ തന്നെ നോക്കുക. പൊതുവെ പറഞ്ഞ 33 വയസ്സെന്നാണ്. നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചില്ല. മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തത് കൊണ്ടാണോ? ആരും പറയില്ല. യേശു പിതാവിനെയും മാതാവിനെയും അനുസരിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പോൾ മാതാപിതാക്കന്മാരെ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചു പോകും എന്നല്ല അർത്ഥമാക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ അനുസരിക്കണം. എന്തിനു വേണ്ടിയാണ്? കർത്താവ് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുക. അപ്പോൾ ദീർഘകാല ജീവിതം എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങളുടെ അളവെടുത്തുകൊണ്ടല്ല, കർത്താവ് തരുന്ന ദേശത്ത് വസിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ദീർഘമായ ജീവിതത്തെയാണ് കർത്താവ് തരുന്ന ദേശത്ത് വസിക്കുക എന്ന വിശേഷണത്തിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പ്രമാണത്തിന് നൽകുന്ന വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇതാണ്: നീ നിന്റെ മാതാപിതാക്കന്മാരെ അനുസരിച്ചാൽ ഞാൻ തരുന്ന ദേശത്ത് നിനക്ക് വസിക്കാൻ സാധിക്കും. ദീർഘമായ ജീവിതം അവസാനമില്ലാത്തൊരു ജീവിതമാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, പഴയ നിയമത്തിൽ വളരെ താമസിച്ചാണ് നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നത്. മനുഷ്യൻ മരണത്തോടുകൂടിയെല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിയുന്നതും ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമായി പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. വളരെ സാവധാനമാണ് മരണത്തിനപ്പുറമൊരു ജീവിതമുണ്ടെന്നും കല്ലറയിൽ ശയിക്കുന്ന മനുഷ്യരെ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ നിത്യമായി ജീവിക്കുമെന്നും ഒക്കെയുള്ള വിശ്വാസം കടന്നു വന്നത്. ആ വെളിപ്പെടുത്തലിലേക്ക് സാവകാശം നമ്മളെ നയിക്കുന്നതാണ് പഴയ നിയമം. യേശു ക്രിസ്തുവിലൂടെയാണ് വാസ്തവത്തിൽ ഏറ്റവും വ്യക്തമായി പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള അറിവ്, നിത്യജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പുനരുത്ഥാനവും നിത്യജീവനും വെളിപ്പെടുത്തപ്പെടുന്നതിന് മുൻപേ ദീർഘകാലം ജീവിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് ദേശത്ത് വസിക്കുക എന്നേ അർത്ഥമുള്ളൂ. എത്ര കാലം കൂടുതൽ വസിക്കുന്നു അത്രയും നല്ലത്. പക്ഷേ അതിനപ്പുറത്ത് ദീർഘകാലം ജീവിക്കുക എന്നതുകൊണ്ട് ഈ പ്രമാണത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്നേക്കുമായി ദൈവം തരുന്ന ദേശത്ത് വസിക്കുക എന്നാണ്. അപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചു, ഞാൻ തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാവണം. ആ നന്മയുണ്ടാവണമെങ്കിൽ, നിനക്ക് ദീർഘകാലം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. അപ്പോൾ ഈ വിചിന്തനങ്ങൾ നമ്മൾ ഉപസംഹരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കും, മാതാപിതാക്കന്മാരിലൂടെയാണ് നിനക്ക് ജീവൻ കിട്ടിയത്. ആ ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നീ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. ഇനി ശാരീരികമായ ജീവൻ മാത്രമല്ല ഇവിടെ അർത്ഥമാക്കുക. കർത്താവ് തരുന്ന ദേശത്തുള്ള ജീവിതം, അത് കാനാൻ ദേശത്തുള്ള ജീവിതം മാത്രമല്ല. കാനാൻ ദേശവും വാഗ്ദത്ത ഭൂമിയും പ്രതീകങ്ങളായിരുന്നു. അബ്രാഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനമാണ്, ഞാൻ നിനക്ക് സ്വന്തമായി ദേശം നൽകും. ആ ദേശത്തെക്കുറിച്ചുള്ള വാഗ്ദാനം അബ്രാഹത്തിന് ശേഷം ഇസഹാക്കിനും യാക്കോബിനും പിന്നെ മോശയിലൂടെ ജനങ്ങൾക്കെല്ലാം ആവർത്തിക്കപ്പെട്ടു. ജോഷുവയുടെ കാലത്ത് അവർ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചു. ദാവീദിൻ്റെ കാലത്ത് അവർ ശക്തമായ രാജ്യമായി തീർന്നു. അങ്ങനെ വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കി അവർക്ക് താമസിക്കാൻ സാധിച്ചു. അപ്പോഴും ഈ പ്രമാണം പ്രസക്തമാണ്, ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കണമെങ്കിൽ നീ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. കർത്താവ് തരുന്ന ദേശം വാഗ്ദത്ത ഭൂമി, അതും ഒരു പ്രതീകമാണ്. ആ ദേശത്ത് വസിക്കുക എന്ന് വെച്ചാൽ കർത്താവിനോട് ഒന്നിച്ച് വസിക്കുക എന്നാണ് അർത്ഥമാകുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരണം. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെയാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ ഒരു പറുദീസയുടെ കഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കർത്താവ് കിഴക്ക് ഏദനിൽ ഒരു തോട്ടം നിർമ്മിച്ചു. ആ തോട്ടം സൂക്ഷിക്കാനും കൃഷി ചെയ്യാനുമായി ആദത്തെ അവിടെയാക്കി. ആ ആദത്തോട് ദൈവം പറയുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൻ്റെ ചുരുക്കം ഇതാണ്, 2:16-17 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 2:16-17. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. കർത്താവ് നൽകുന്ന തോട്ടത്തിൽ വസിക്കണം. ആ വസിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കണം. പ്രമാണം ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് നന്മതിന്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കുക, കർത്താവിനെ അനുസരിക്കുക എന്ന് ചുരുക്കം. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കുന്നിടത്തോളം കാലം നീ ജീവിക്കും, ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. പക്ഷേ പ്രലോഭകൻ എന്ന് പറയും 3-ാമത്തെ അധ്യായത്തിൽ, നീ മരിക്കുകയില്ല, നിങ്ങൾ മരിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാവും, നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാവും. പ്രലോഭനത്തിൽ പെട്ടുപോയ സ്ത്രീ വീണ്ടും നോക്കി, അത് കണ്ണിന് ആസ്വാദ്യകരമാണ്, അറിവേകാൻ കഴിയുമെന്നാൽ അഭികാമ്യമാണ്. അങ്ങനെ ആ പഴം അവൾ പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവരുടെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, അവരുടനെ മരിച്ചില്ല. അഥവാ ശാരീരികമായൊരു മരിച്ചില്ല, അവർ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് ബോധ്യമായി. പിന്നെ ചെയ്യുന്നത് അവർ അത്തിയിരകൾ കുട്ടിത്തുന്നി അരക്കച്ചയുണ്ടാക്കി നാണം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. തീർന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഭയന്ന് തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിക്കുകയാണ്. നഗ്നതാബോധം, ലജ്ജ, ദൈവസന്നിധിയിൽ നിൽക്കാൻ ഭയം, ഇതൊക്കെയാണ് വാസ്തവത്തിൽ മരണം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ദൈവത്തോടൊന്നിച്ചുള്ള ജീവിതമാണ് ജീവൻ. പറദീസായിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊന്നിച്ചായിരിക്കുകയാണ്. അതുതന്നെയാണ് വാഗ്ദത്ത ഭൂമിയിലായിരിക്കുന്നത്. കർത്താവ് തന്നോടൊപ്പം കുരിശു തറയ്ക്കപ്പെട്ട കള്ളനോട് പറഞ്ഞല്ലോ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എന്നോടുകൂടെ ആയിരിക്കും, അതാണ് പ്രധാനം. പറുദീസായിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊന്നിച്ചായിരിക്കുക. ഈ പറുദീസ തന്നെയാണ് വാഗ്ദത്ത ഭൂമി എന്ന പ്രതീകത്തിലൂടെ നമ്മുടെ മുമ്പിൽ ദൈവം അവതരിപ്പിക്കുന്നത്. നിനക്ക് സ്വന്തമായി ഞാനൊരു ദേശം നൽകും. ആ ദൈവത്തിൻ്റെ ദേശമാണ്. ആ ദൈവത്തിൻ്റെ ദേശത്ത് വസിക്കുന്നതാണ് ദൈവത്തോടൊന്നിച്ച് വസിക്കുകയാണ്. ഈ ദൈവത്തോടൊന്നിച്ച് വസിക്കണമെന്നുണ്ടെങ്കിൽ പ്രമാണം അനുസരിക്കണം. അതിൽ ഇവിടെ എടുത്തു പറയുന്നത്, നിനക്ക് ജീവൻ നൽകാൻ ദൈവം ഉപകരണമാക്കിയ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നിടത്തോളം കാലം മാത്രമേ നിനക്ക് ഞാൻ തരുന്ന ദേശത്ത് നിനക്ക് വസിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ ദീർഘകാലം വസിക്കുക എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് നിത്യമായി ജീവിക്കുക എന്ന് തന്നെയാണ്. ജീവനുണ്ടാകണമോ, നിനക്ക് നിത്യമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നീ ഒരു കാര്യം ചെയ്തേ മതിയാവും. നിനക്ക് ജീവൻ നൽകാൻ ദൈവം ഉപകരണമാക്കിയതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നിനക്ക് ദാനമായി നൽകുന്ന ദേശത്ത് നിനക്ക് വാസം ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ വ്യക്തമാകുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ തുടർന്നുള്ള വിവരണത്തിൽ നിന്ന്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു. ദൈവിക ജീവൻ, ജീവൻ എന്നാൽ ദൈവത്തോടുള്ള ബന്ധമാണ്, ദൈവത്തോടു ഒന്നിച്ചുള്ള ജീവിതമാണ്, സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിതം. അതുവരെ ദൈവത്തോടൊന്നിച്ചുലാത്തുകയും ദൈവത്തോട് ഒരു സുഹൃത്തിനെ പോലെ സംസാരിക്കുകയും ചെയ്തിരുന്ന മനുഷ്യർ ഈ പാപത്തിനു ശേഷം ദൈവത്തെ ഭയം അകലുന്നു. തന്നെയുമല്ല, അവർ പരസ്പരവും അകലുകയാണ്. അരമറയ്ക്കാതെ, മുഖത്ത് നോക്കാൻ സാധിക്കാത്ത വിധത്തിൽ ലജ്ജ അവരെ ആവരണം ചെയ്ത് കഴിഞ്ഞു. അവർ പിന്നീട് പരസ്പരം തള്ളിപ്പറയുന്നത് കാണും. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ തന്നു, അതുകൊണ്ട് ഞാൻ ഭക്ഷിച്ചു എന്ന് പറയും. അപ്പോൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് ആദ്യ പുരുഷൻ ആദ്യ നാരിയെ കണ്ടപ്പോൾ പറഞ്ഞത് തിരുത്തി കുറിക്കുകയാണ്. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. ഇവിടെയാണ് മരണം കടന്നു വരുന്നത്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകലുന്നു, പരസ്പരവും അകലുന്നു. കാരണം ദൈവത്തിൻ്റെ പ്രമാണം അവർ ലംഘിച്ചു. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിച്ചു പരസ്പരം അകന്ന് ഭയത്തിലും ലജ്ജയിലും കഴിയുന്ന മനുഷ്യൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെയാണ്. അവൻ ശാരീരികമായി മരിച്ചിട്ടില്ലെങ്കിലും ആധ്യാത്മികമായി അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ പറദീസാവിന് പുറത്താക്കപ്പെട്ടിട്ടില്ലെങ്കിലും പറദീസ അവൻ നഷ്ടമായി കഴിഞ്ഞു. ഇതാണ് ദൈവം അവനോട് പറഞ്ഞത്, നീ ആ പഴം തിന്നുന്ന ദിവസം മരിക്കും. ഇത് തന്നെയാണ് മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ബഹുമാനിക്കുന്നില്ല എങ്കിൽ സംഭവിക്കുന്നത്, ഞാൻ തരുന്ന ദേശത്ത് നിനക്ക് വസിക്കാൻ സാധിക്കുകയില്ല, നീ ദീർഘകാലം ജീവിക്കില്ലെന്ന് മാത്രമല്ല, നിനക്ക് ജീവൻ ഉണ്ടാവില്ല. ജീവൻ്റെ ഉറവിടമായ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവൻ ജീവനിൽ നിലനിൽക്കുകയില്ല. ഇതാണ് ഈ വാഗ്ദാനത്തിൻ്റെ മുഖ്യമായ കാതൽ. ഇനി ഈ മാതാപിതാക്കന്മാരും അവരോട് ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാവുന്നത്? എങ്ങനെയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങളിലാണ് മാതാപിതാക്കന്മാരോട് ഈ വിധേയത്വം ഒരു കണക്കാക്കേണ്ടത്? പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്ത് ജീവൻ അസ്തമിക്കുന്നു, മരണം കടന്നു വരുന്നു. അതാണ് ഈ 4-ാം പ്രമാണത്തിൻ്റെ കാതലായിട്ട് നമ്മൾ കാണുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയാൽ കാണാം, പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാതാപിതാക്കന്മാർ, ജന്മം കൊടുക്കുന്ന മക്കൾ, ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവകൽപ്പനയെ ലംഘിച്ച് പുറത്തു കടന്നവർ, പറുദീസായ്ക്ക് പുറത്തു വന്നവർ, ജന്മം കൊടുത്ത മക്കൾ പരസ്പരം ശത്രുതയിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ചും മൂത്തവൻ ഇളയവനെതിരെയുള്ള ശത്രുത. നീ മരിക്കും എന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ മരണം ഒരു കൊലപാതകത്തിൻ്റെ രീതിയിലാണ് കടന്നു വരുന്നത്. ആദ്യമേ ആധ്യാത്മിക ജീവൻ നഷ്ടപ്പെടുന്നു നമ്മൾ കണ്ടു, അത് നഗ്നതാബോധത്തിലും ഭയത്തിലും. പക്ഷേ യഥാർത്ഥത്തിൽ ശാരീരികമായ മരണം പറുദീസായ്ക്ക് പുറത്താണ് കടന്നു വന്നത്. അത് കടന്നു വന്നത് വലിയൊരു അക്രമത്തിൻ്റെ, വയലൻസിൻ്റെ രീതിയിലാണ്. അത് സഹോദരന് സഹോദരനോട് തോന്നിയ അസൂയയുടെ ഫലവുമാണ്. കായനും അബേലും സഹോദരങ്ങൾ, ഒരേ മാതാപിതാക്കന്മാരുടെ മക്കളായിട്ടാണ് ബൈബിൾ അവരെ അവതരിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും ദൈവവിചാരമുള്ളവരായിരുന്നു, രണ്ടുപേരും ബലിയർപ്പിച്ചവരുമാണ്. പക്ഷേ ഒരാളുടെ ബലി ദൈവം സ്വീകരിക്കുകയും മറ്റേ ആളുടെ സ്വീകരിക്കാതെയും ചെയ്തപ്പോൾ മൂത്തവൻ ഇളയവനോട് അസൂയയായി, ശത്രുതയായി, അത് കോപമായി, ക്രോധമായി, അത് ഭീകര രൂപം പൂണ്ടു. ദൈവം വാണിംഗ് കൊടുത്തെങ്കിലും, മുന്നറിയിപ്പ് കൊടുത്തിരുന്നെങ്കിലും അത് പരിഗണിക്കാതെ തൻ്റെ തന്നെ ക്രോധത്തിന് സ്വയം കടിഞ്ഞാണയച്ച് വിട്ടുകൊടുത്ത കായൻ സഹോദരനെ വധിക്കുകയാണ്. ഇപ്പോഴും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള പ്രമാണം ലംഘിക്കുന്നിടത്ത് കടന്നു വരുന്നത് മരണമാണ്. സഹോദരന്മാർ തമ്മിൽ കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന ശത്രുതാഭാവം. ഈ പ്രമാണം മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ എപ്രകാരം ബന്ധമുണ്ടായിരിക്കണം, മനുഷ്യർ പരസ്പരം സഹോദരങ്ങളാണെന്നുള്ള ആ ഒരു അവബോധത്തിലേക്ക്. ഈ മാതാപിതാക്കന്മാർ അനുസരിക്കണം മക്കൾ എന്ന് പറയുമ്പോൾ, ആ മാതാപിതാക്കന്മാർ എപ്രകാരം മക്കളോട് പെരുമാറണം എന്നും ബൈബിൾ പഠിപ്പിക്കും. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ, സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ഈ ബന്ധങ്ങളെയെല്ലാം സമ്മിക്കായി പ്രതിപാദിക്കുന്നതാണ് ഈ നാലാം പ്രമാണം. യേശു തന്നെ ഈ പ്രമാണത്തെക്കുറിച്ച് ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ യേശു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന പ്രമാണമെടുത്ത് ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. അത് പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് യേശു ഈ പ്രമാണം വിശദീകരിക്കുന്നത്. ശുദ്ധാശുദ്ധ വിവേചനം, ശുദ്ധമായതും അശുദ്ധമായതിനെയും കുറിച്ചുള്ള ഒരു തർക്കത്തിലാണ് യേശു ഈ പഠനം കൊണ്ടുവരുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി യേശു ഇപ്രകാരം പറയും. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രമാണം യേശു എടുത്ത് കുറച്ചുകൂടി കാഠിന്യം കൂട്ടി അവതരിപ്പിക്കുകയാണ്. മാതാവിനെയോ പിതാവിനെയോ ബഹുമാനിക്കാത്തവൻ, ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാടാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനെയോ മാതാവിനെയോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങളവനെ ഒരിക്കലും അനുവദിക്കുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ദൈവവചനം നിരർത്ഥകമാക്കുന്ന പാരമ്പര്യം കടന്നുകൂടി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് മറ്റു ചില വ്യാഖ്യാനങ്ങൾ കൊടുത്ത് മനുഷ്യനെ ആ പ്രമാണത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചു നിയമജ്ഞന്മാർക്ക്. ഇപ്പോൾ ദൈവം നൽകിയ പ്രമാണത്തെ മാനുഷിക പാരമ്പര്യങ്ങൾ വഴി വളച്ചൊടിക്കുകയും നിരർത്ഥകമാക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് യേശു ഇവിടെ ശക്തമായി താക്കീത് നൽകുന്നത്. ദൈവം നൽകിയ പ്രമാണത്തിൻ്റെ ആഴവും അർത്ഥവും വ്യക്തമാക്കുന്ന ഒരുപാട് ബൈബിൾ ഭാഗങ്ങളുണ്ട്. പക്ഷേ മറ്റേത് പ്രമാണത്തെയേക്കാൾ കൂടുതൽ ഈ 4-ാം പ്രമാണത്തെ ആവർത്തിച്ചു പറയുന്ന ഒരുപാട് ബൈബിൾ ഭാഗങ്ങളുണ്ട്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. നമ്മളത് സാവകാശം വിശദമായി പഠിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം ഇതാണ്. 4-ാം പ്രമാണം 2 പട്ടികകളും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന കണ്ണിയായി നിൽക്കുന്നു. ദൈവമനുഷ്യ ബന്ധവും മനുഷ്യ പരസ്പരമുള്ള ബന്ധവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് 4-ാം പ്രമാണം നിൽക്കുക. കാരണം ദൈവം നൽകുന്ന ജീവനും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയുമെല്ലാം ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന മാതാപിതാക്കന്മാർ വഴിയാണ്. ജീവൻ മാതാപിതാക്കന്മാരിലൂടെ ദൈവം നൽകുന്ന ദാനമാണ്. അപ്പോൾ ദൈവത്തിന് നൽകുന്ന ആദരവും ബഹുമാനവും സൂചിപ്പിച്ചതിന് ശേഷം പിന്നീട് തൊട്ടടുത്ത് വരുന്നത് മാതാപിതാക്കന്മാരെക്കുറിച്ചാണ്. ഉറവിടങ്ങളെ മാനിക്കണം. ജീവൻ്റെ ഉറവിടങ്ങളെ മാനിക്കാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ദാനമായി നൽകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘകാലം ജീവിക്കാൻ നിങ്ങൾ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. ദീർഘകാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നിന്ന് ജീവിക്കുകയാണ്. അത് നിത്യജീവനെക്കുറിച്ചാണ് പറയുന്നത്. അത് എട്ടോ പത്തോ അൻപതോ നൂറോ ആയിരമോ വർഷമല്ല, ഒരിക്കലും അസ്തമിക്കാത്ത ഒരു ജീവിതം, ഒരിക്കലും മരിക്കാത്ത ഒരു ജീവൻ, നിത്യമായ ജീവൻ. അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവൻ്റെ ഉറവിടമായ മാതാപിതാക്കന്മാരോട് നമുക്ക് ആദരവുണ്ടാവണം, ബഹുമാനമുണ്ടാവണം. അതുണ്ടാവുന്നില്ല എങ്കിൽ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ടാവില്ല, നിങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയില്ല. കൽപ്പന ലംഘിച്ചവനെ പറുദീസായിക്ക് പുറത്താക്കി, പ്രമാണങ്ങൾ ലംഘിച്ചവനെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രവാസികളായി തീർന്നു. ഇതെല്ലാം വരാൻ പോകുന്ന നിത്യനാശത്തിൻ്റെ സൂചനയുമായിരുന്നു. അതുകൊണ്ട് നിത്യമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. ആ ബഹുമാനത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദമായി തുടർന്നുള്ള പാഠങ്ങളിൽ പഠിക്കുന്നതാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്ന ആ വലിയ കൃപയെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു. ജീവൻ്റെ ഉറവിടം അവിടുന്നാണ്, കരുണയും സ്നേഹവും അവിടുന്നാണ് ഞങ്ങൾക്ക് നൽകുന്നത്. അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലൂടെയാണല്ലോ. അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലൂടെയാണ്. അവിടുത്തെ പിതാവും മാതാവുമായി കാണാൻ ഞങ്ങളുടെ തന്നെ ഭൗതിക പിതാക്കന്മാരും മാതാക്കന്മാരുമാണ് ഞങ്ങൾക്ക് അവസരമൊരുക്കുന്നത്. ആ മാതാപിതാക്കന്മാരിലൂടെ അങ്ങ് ഞങ്ങളിലേക്ക് പ്രവഹിക്കുന്ന, പ്രസരിപ്പിക്കുന്ന സ്നേഹവും കൃപയും ജീവനും നന്ദിയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മാതാപിതാക്കന്മാരെ അനുസരിക്കുക മാത്രമല്ല, ആദരിക്കുകയും ബഹുമാനിക്കുകയും മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ അവരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.